हरिः ओम् तत्सत्, हरिः ओम् तत्सत्, जय गुरु, जय गुरु. I continue from where I stopped last morning. As a devotee, you should start worshipping God in your own manner, but with a lot of joy and contentment. That worship should not be restricted to an idol and for a few minutes of the day. The attitude of worship should fill your heart and mind, and you should continue to cherish and relish that devotion beyond the hours or minutes of worship. It should percolate your life to such an extent that you start speaking about God, worshipping Him. How great, how fortunate, how beautiful, how nice, how fulfilling, exciting, exhilarating, delightful it is. If you are a good devotee, you will also have some devotional friends. You will feel like speaking to them. They will also cherish and relish your speaking to them about God. And then there will be a mutuality and collectivity in your assembly, in your temperament. So there will be a march, so to say, together. Tushyanticha ramanticha. That is a test for devotion. A devotee cannot be morose. He has to be very light-hearted. He has to be very jovial, jubilant, cheerful. That prasannata, the cheerfulness of the face, is very important. When it comes to that level, he says, I enter their heart and mind, and I light the lamp of wisdom, ignite their intelligence. Sri Krishna puts it in a very nice manner. Tesham evanukampartham aham ajnanajam tamaha nashayami atma bhavastho jnana deepena bhasvata. Tesham evanukampartham, I become sympathetic and considerate to them, and being so, I ignite the lamp of wisdom. Jnana deepena bhasvata. Their intelligence start getting illumined about the God whom they are worshipping. They are worshipping the God, but they don't know anything about God. Their worship is mostly with flowers and such material items like water, pudding, milk, sandal paste, vibhuti and things like that. Now these are all external, and they are applied to a concrete form like an idol or a symbol of God. That is not devotion. Devotion is something that you cherish, that nourishes you. You feel as an experience, an irresistible, warm, beautiful experience. When it comes to that, he says, now I will reveal to you where your worship has to be, how broad and widespread it has to be, where you can have a touch and feel of me. My dear souls, listen to these words well. Where can you feel me? Where can you feel me? All feelings are internal. Even your puja, which you consider to be external, is actually an experience in your mind. You see the idol. You look at the flowers. Take them in your hand. Move the fingers, move the hand. Place the flowers at the altar. All these are experiences. These experiences are inner. Then where can you have God except in your own inside? Next, Krishna says, Aham Atma Gudakesha Sarva Bhutashayastidaha. Aham Atma Gudakesha Sarva Bhutashayastidaha. Aham Atma Sarva Bhutashayastidaha. Aham Atma Sarva Bhutashayastidaha. Avasthitaha. This is the way the worshipped Lord ignites your intelligence, lights the lamp of wisdom, and make you realize, enable you to get a feel and touch of God. Aham Atma. I am first and last the Atma, the Self. Everyone says I. This I denotes an inner constant presence. Ever since you were born till the body falls, you never lost the I. Everything else became products of the I, possessions of the I, remembrance of the I. The I is the fulcrum, the pivot, the pith of your personality. The one that is denoted by the term I is Atma, the inmost presence. And that is what I am. God says, I am that. Sarva bhuta ashaya sthitaha. As the Atma, I am present in the hearts of all. Tell me now where your puja should be directed. If you take the flowers and put them on your head, will they go into the self? Will they go into the self? Is there any material object which will penetrate inside the body and touch the inmost presence? So the puja stops. The puja stops. The worshipping hands become still. The uttering lips close themselves. The thinking mind also stops. The intelligence understands that God is the Self, the presence inside oneself, denoted by the term I. About the I you have no doubt, equally so about the inmost presence denoted by the term I, also you should have no doubt. So God becomes a reality. He becomes the inmost undeniable presence. Undeniable presence He becomes. The entire focus becomes inside oneself. The external God internalizes himself. The object God becomes the subject, and he becomes your personal experience. It is from there that you start feeling the objects, and all the objects are imprints in your mind. So as you experience yourself, you experience everything as floating in the self. So the self becomes pervasive, permeating. Everything is afloat on the self, like a bubble on water. God becomes consistently present for you, inseparable from you, irresistible for you, and you become relaxed and full forever. പുഷ്പം കൊണ്ടും മറ്റും നാം പൂജ ചെയ്യുന്നു ഭഗവാനെ ഒരു വിഗ്രഹത്തിൽ. ഭഗവാനോടുള്ള ഭക്തി മനസ്സിനെ നിറച്ച് സന്തോഷത്തോടുകൂടി സാഫല്യം തോന്നിക്കൊണ്ട് ആരാണോ ഈശ്വരനെ ഭജിക്കുന്നത് അത്തരക്കാർക്ക് കുറച്ചെങ്കിലും അതേപോലെയുള്ള സ്നേഹിത വൃന്ദമുണ്ടാവും. അവർ തമ്മിൽ തമ്മിൽ ഭഗവാനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങും. ഭഗവാന്റെ ഓരോ കാര്യങ്ങളായിരിക്കും അവരുടെ ചർച്ചാവിഷയം. അങ്ങനെ കൂട്ടായി ഭഗവാൻ ഒരു ചർച്ചാവിഷയമാകുമ്പോൾ അവർക്കെല്ലാവർക്കും അതിൽ കൂട്ടായ്മയും സന്തോഷവും അനുഭവപ്പെടും. ആ ഒരു നില വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു, ഞാൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ച് അവരുടെ ബുദ്ധിയെ ജ്ഞാനം എന്ന് പറയുന്ന ദീപം തെളിയിപ്പിച്ച് പ്രകാശിപ്പിക്കും. ബുദ്ധിയെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ജ്ഞാനമുണ്ടാവുന്നത്. നമ്മുടെ ബുദ്ധി തന്നെയാണ് ഈ ലോകവസ്തുക്കളെ വെളിപ്പെടുത്തുന്നത്. അതേ ബുദ്ധി വെളിപ്പെടുത്തുന്ന ഉൾപ്രകാശത്തെയും വെളിപ്പെടുത്തും. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് തെളിച്ചം വരെയായി. അതിലേറ്റവും വിശേഷപ്പെട്ട തെളിച്ചം എന്താ? അഹമാത്മാ സർവഭൂതാശയസ്ഥിത. ഞാൻ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉൾപ്രസന്ന ഉൾസാന്നിധ്യമാണ് ഞാൻ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനുണ്ട്. ആ ഉൾപ്രകാശവും ഉൾസാന്നിധ്യവും ആണ് ഈശ്വരാനുഭവം എന്ന് തോന്നിയാൽ, ആ ഉൾപ്രകാശത്തിലും സാന്നിധ്യത്തിലുമാണ് നാം കാണുന്ന വസ്തുക്കളൊക്കെ വെള്ളത്തിലെ കുമിളകൾ പോലെ പൊന്തിക്കിടക്കുന്നത്. പുഷ്പമെടുക്കുന്നതും കൈ നീങ്ങുന്നതും വിഗ്രഹത്തിൻ്റെയോ പണത്തിൻ്റെയോ അടിയിൽ സമർപ്പിക്കുന്നതും എല്ലാം തന്നെ ഉള്ളനുഭവമാണ് എന്ന് നിങ്ങളറിയണം. ഉള്ളനുഭവമാണ് ദേഹം, ഉള്ളനുഭവമാണ് വീട്, ഉള്ളനുഭവമാണ് ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്, വെള്ളം, ഉള്ളനുഭവമാണ് എല്ലാം. ആ ഉള്ളിൽ ഉൾസാന്നിധ്യത്തിൽ പൊന്തിക്കിടക്കുന്നതാണ് ലോകപ്രതീതികളും വസ്തുക്കളും എല്ലാം എന്ന് മനസ്സിലായി. ആ ഉൾ സാന്നിധ്യം ആത്മാവാണ് ഈശ്വരൻ എന്നറിയുമ്പോൾ ആ ഈശ്വരൻ എല്ലാറ്റിലും വ്യാപിച്ച് സർവവ്യാപിയായി കിടക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ അന്യനല്ല, ഈശ്വരനിൽ നിന്ന് മുറിഞ്ഞു മാറലില്ല, അഭേദ്യത തുടരുന്നു. ഈശ്വരനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എപ്പോൾ നോക്കിയാലും ഈശ്വരനാൽ വലയം ചെയ്യപ്പെട്ട് ചുറ്റി ഈശ്വരനാൽ പ്രവേശിക്കപ്പെട്ട് ഉള്ളും പുറത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ഒരു അനിഷേധ്യ സാന്നിധ്യമാണ്, കൂടപ്പിറപ്പാണ് എന്ന് തോന്നിത്തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് മനസ്സിന് വിശ്രമം, വിരാമം, സൗഭാഗ്യം, സംതൃപ്തി, സാഫല്യം, നിറവ്, മഹിഴ്വ് എല്ലാം തന്നെ. ഇങ്ങനെയാണ് ഭക്തി വളർന്ന് സഫലവും സമ്പൂർണവുമാകുന്നത്. ഹരി ഓം തത്സ്. ജയഗുരു.